ആ ഭാവം ഇല്ലാതെ ചിലപ്പോ പൂജ ചെയ്യേണ്ടത് കണ്ടിട്ടുണ്ടോ? ഒരേറാണ് അത് പുഷ്പം എടുത്തിട്ട് അങ്ങോട്ടൊരേറാണ് അതില്. ആ പുഷ്പം അർപ്പിക്കുമ്പോ തന്നെ നമ്മൾ ഭഗവാനാണ് അർപ്പിക്കുന്നതെന്നുള്ള ഭാവത്തോടു കൂടെ വേണം അതില്. ഈ പുഷ്പം എവിടുന്നൊക്കെയോ പറിച്ചുകൊണ്ട് വരും, എന്നിട്ട് എവിടെയോ നോക്കിക്കൊണ്ട് ഒരേറാണ് ആ പുഷ്പത്തില്. വിശതി വിജിനേ, അതോ ഇതിനും ചില വിധി. പൂജ ചെയ്യുകയാണെങ്കിൽ അത് വിധിപ്രകാരം ചെയ്യണം, ഇല്ലെങ്കിൽ ഭഗവൻ നാമം ജപിച്ചാൽ മതി. വിധിഹീനസ്യ യജ്ഞസ്യ സദ്യ കർത്താ വിനശ്യതി എന്നാണ്. വിധിഹീനമായിട്ട് ചെയ്യരുത്. ചിലപ്പോ വളരെ സങ്കടം തോന്നും ശിവപൂജ ചെയ്യുന്ന സമയത്ത്, വില്വതളൊക്കെ പിച്ചി ചീന്തിയിട്ട് അങ്ങോട്ട് കൊടുക്കുക, പ്രസാദമായിട്ട് കൊടുക്കുക. വില്വത്തിനെ പറിക്കാനേ പാടില്ല, അത് മൂന്നിലയായിട്ട് അതേമാതിരി ദളം മാറ്റാതെ അതേമാതിരി കൊടുക്കും, അർച്ചന ചെയ്യണം. അതൊക്കെ വേറെ പിച്ചി ചീന്തിയിട്ടൊക്കെ ചെയ്യും. ആ പൂജ ചെയ്യുമ്പോൾ അതിനൊരു ഒരു ഭംഗി, ഒരു അഴകുണ്ട് അതിന്. അഭിഷേകം ചെയ്യുന്ന സമയത്ത് അതും ഭഗവാനെ എടുത്ത് തുടച്ച് വെക്കുക, പൂജ ചെയ്യുക. ഇതൊക്കെ ഭാവമാണ് മുഖ്യം. ആ ഭാവം ഹൃദയപത്മത്തിന് ഭഗവാൻ ആദ്യം കൊടുക്കണം. അതിനുശേഷം ബാഹ്യമായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ചെയ്യാതിരുന്നോളൂ, കുഴപ്പമില്ല. ഗഭീരേ കാസാരേ വിശതി വിജനേ ഘോരവിപിനേ വിശാലേ ശൈലേച ഭ്രമതി കുസുമാർത്തം ജഡമതി സമർപ്പ്യേകം ചേതസ്സരസിജ ഉമാനാഥ ഭവതേ. ഹേ ഉമാനാഥ, ഹേ ഭഗവൻ, അയാളുടെ ചേതസ്സാവുന്ന താമര, മനസ്സാവുന്ന താമരയെ അങ്ങയുടെ പാദപത്മത്തിൽ സമർപ്പിച്ചിട്ട് ഇയാൾക്ക് സുഖമായിട്ടിരിക്കാൻ എന്താ അറിയാത്തതെന്നാണ്. സമർപ്പേകം ചേതസ്സരസിജ ഉമാനാഥ ഭവതേ സുഖേന അവസ്ഥാതും ജനയിഹന ജാനാതി കിമഹോം. ഒരിക്കല് ഒരമ്മ രമണ മഹർഷിയോട് പറഞ്ഞു, ഭഗവാൻ ഞാൻ കുറെ ദിവസമായിട്ട് ഒരു ദേവതയ്ക്ക് പൂജ ചെയ്തുകൊണ്ടിരിക്കുക, അർച്ചന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസം 1000 പൂ കൊണ്ടുവന്നിട്ട് അർച്ചന ചെയ്യാണ്. 1000 പൂ അല്ലെങ്കിൽ 1000 ഇല ദളം, നല്ല തുളസി ദളമോ അതുമാതിരി ഇരിക്കുന്ന ഇലകൾ കൊണ്ടുവന്നിട്ട് ഭഗവാൻ അർച്ചന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ അത് എത്രയോ ദിവസം ചെയ്യണമെന്ന് കണക്ക് വെച്ചിരിക്കുക, 108 ദിവസമോ എന്താ ചെയ്യണമെന്ന് വെച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടത്ര പുഷ്പം കിട്ടണില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇപ്പൊ മഹർഷി പറഞ്ഞു, എന്റെ ദേഹത്തിലിരിക്കുന്ന ഇതുണ്ടല്ലോ അത് പിച്ചിട്ട് അങ്ങോട്ട് ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല എന്ന്. അത് കുറച്ച് കുറച്ചായിട്ട് മുറിച്ചിട്ട് പിച്ചി ചീന്തി എടുത്തിട്ട് അതങ്ങോട്ട് അർച്ചന ചെയ്തോളൂ, ഭഗവാൻ വളരെ സന്തോഷമാവും. അയ്യോ വേദനിക്കില്ലേ എന്ന് പറഞ്ഞു അത്രേ അമ്മ. ഇതേമാതിരി ആ ചെടിക്കും വേദനിക്കും. ആ ചെടിക്കും നീ പൂ പറിക്കുന്ന സമയത്ത്, നീ തുളസി പറിക്കുന്ന സമയത്ത്, നിന്റെ ഇഷ്ടത്തിന് നീ വീട്ടിലിരിക്കുന്ന ഏതോ ഒരു ചെറിയ 2-3 ചെടികളിൽ ഉള്ള പുഷ്പവും ഇലയൊക്കെ പറിച്ചെടുത്തിട്ട് പൂജ ചെയ്യാൻ വരുന്നു, ആ ചെടിക്ക് അതേമാതിരി വേദനിക്കും. ഈ സസ്യങ്ങളുടെ സർവ്വയിടത്തും ഭഗവാൻ ഉണ്ട്. നമ്മൾ ഭഗവത് പൂജയ്ക്ക് വേണ്ടി തുളസി എടുക്കുമ്പോ പോലും ആ തുളസി ചെടിയോട് ചോദിച്ചിട്ട് ഞാൻ വിഷ്ണു പൂജയ്ക്ക് വേണ്ടി ഇതിന് കുറച്ച് ദളം എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ എത്ര വേണോ അത്ര മാത്രം അത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇഷ്ടം പോലെ ഞാൻ പൂജ ചെയ്തു എന്ന് പറഞ്ഞ് അങ്ങോട്ട് കുമിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ഇല പൂജയും പൂവൊക്കെ എടുത്ത് കളയുന്നതിൽ അർത്ഥമൊന്നുമില്ല. എത്ര പൂജയ്ക്ക് വേണോ അത്രയും ദളം എടുക്കുമ്പോൾ ആ സസ്യത്തിനോട് ചോദിക്കണം, അത്രേ ഹൃദയപൂർവ്വം ആ സസ്യത്തിനോട് ചോദിച്ചാൽ ആ സസ്യത്തിന് സന്തോഷമാവുന്നതാണ്, ആ ചെടിയും സന്തോഷപ്പെടുന്നതാണ്, അത് സന്തോഷത്തോടെ എടുത്തോളാൻ സമ്മതിക്കുന്നതാണ്. അത്രയുമേ എടുക്കാൻ പാടുള്ളൂ. ഞാൻ എന്തോ പൂജ ചെയ്യണു തടപെടലായിട്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് വിടംബനം, അർച്ചാ വിടംബനം എന്നാണ്. അത് കാണിച്ചു കൂട്ടലാണ്. മുഖ്യമായത് എന്താ, ഹൃദയത്തിലിരിക്കുന്ന ഭാവം, ആ ഭാവത്തോടുകൂടെ വേണം പൂജയും ചെയ്യാനായിട്ട്. ആ ഭാവമാണ് വളരെ മുഖ്യമായിട്ടുള്ളത്. വിഷ്ണുവിന് 8 വിധത്തിലിരിക്കുന്ന പൂ വളരെ ഇഷ്ടമാത്രേ. ഏതൊക്കെയാ നമുക്ക് സംശയം വരും. തുളസി നമുക്കറിയാം, തെച്ചിയും മന്ദാരം തുളസി നമുക്ക് പാട്ട് തന്നെ ഉണ്ട്, പിച്ചക പൂമണി മാല ചാർത്തി. ഇതൊക്കെ ഭഗവാൻ നമ്മൾ, ഈ പൂവൊക്കെ നമുക്കറിയാം. ഈ ഏതാ 8 വിധം പുഷ്പം എന്നാണ്. അഹിംസ പ്രഥമം പുഷ്പം, പുഷ്പം ഇന്ദ്രിയ നിഗ്രഹ, സർവഭൂത ദയാ പുഷ്പം, ക്ഷമാ പുഷ്പം വിശേഷത, ശാന്തി പുഷ്പം, തപഃ പുഷ്പം, ധ്യാന പുഷ്പം, തഥൈവ ച സത്യം അഷ്ടവിധം പുഷ്പം, വിഷ്ണോ പ്രീതികരം ഭവേത്. വിഷ്ണുവിന് 8 വിധം പുഷ്പം വളരെ പ്രീതികരമാണ്. എന്തൊക്കെയാന്ന് വെച്ചാൽ അഹിംസ പ്രഥമം പുഷ്പം, ആദ്യത്തെ പുഷ്പം അഹിംസയാത്രേ, ഒരു ജീവിയും ഹിംസിക്കാതിരിക്കുക, മനസാ വാച കർമ്മണ ഹിംസിക്കാതിരിക്കുകയാണ്. ഞാൻ ആരെയും ഹിംസിക്കുന്നില്ലല്ലോ. അഹിംസ ദൃഢമായ ഒരു ജീവന്റെ അടുത്ത് ക്രൂരമൃഗങ്ങൾ പോലും സ്നേഹത്തോടെ വന്ന് നിൽക്കുന്നതാണ്. അവർ പോലും അവരുടെ ക്രൂരതയൊക്കെ മറന്നുപോകും. ശരിയായ അഹിംസയുള്ളവർ, യോഗസൂത്രത്തിലെ, പതഞ്ജലി യോഗസൂത്രത്തിലെ ഒരു സൂത്രം തന്നെ ഉണ്ട്, അഹിംസ പ്രതിഷ്ഠായ തത് സന്നിധൗ വൈരത്യാഗ. അഹിംസയിൽ ഒരാൾ ദൃഢമായിട്ട് പ്രതിഷ്ഠിതനായിട്ടുണ്ടെങ്കിൽ, അയാൾക്ക് ആരെയും ഹിംസിക്കാൻ കഴിയില്ലെങ്കിൽ, അയാളുടെ അടുത്ത് വരുന്ന ക്രൂരമൃഗങ്ങൾ പോലും അവരുടെ ഹിംസാ സ്വഭാവമൊക്കെ മറന്നുപോകുന്നു. ഈ അഹിംസ ദൃഢമാണെന്നുള്ളതിന് തെളിവ് എന്താന്ന് വെച്ചാല്, അത് വ്യാഖ്യാനം ചെയ്യുമ്പോ ഒരിടത്ത് പറയുന്നുണ്ട്, അഹിംസ എന്താന്ന് വെച്ചാല് അഹിംസ നമുക്ക് ദൃഢമായി നമ്മൾ ആരും ഹിംസിക്കുന്നില്ല എന്ന് എങ്ങനെ അറിയാന്ന് വെച്ചാല് നമ്മളുടെ മനസ്സിൽ ആരുടെങ്കിലും നേരെ അസൂയ തോന്നുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്നാണ്. അസൂയ വന്നാ നമ്മൾ മറ്റുള്ളവനെ ഹിംസിച്ചു കഴിഞ്ഞു എന്നാ പറയണം. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുമോ നമ്മൾ ആരെയും ഹിംസിക്കുന്നില്ല എന്ന്? അടുത്ത വീട്ടിൽ കാറ് വാങ്ങിയാൽ നമ്മൾക്ക് ഇവിടെ അഹിംസ ഹിംസയാവും, അടുത്ത വീട്ടിൽ ഫ്രിഡ്ജ് വന്നാൽ അവിടെ ഹിംസയാവും, ടി വി വന്നാൽ ഹിംസയാവും, ഇതൊക്കെ ഹിംസയാ. ചിത്തവൃത്തി നെഗറ്റീവായിട്ട് ചിത്തവൃത്തി വരുമ്പോഴേ ഹിംസയായി കഴിഞ്ഞു എന്നാണ്. ഞാൻ ശരീരം കൊണ്ടൊന്നും ചെയ്യണ്ട, ഒരുത്തൻ നശിച്ചു പോണെന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി, അത് തന്നെ ഹിംസയായി കഴിഞ്ഞു. ആ തോട്ട് വൈബ്രേഷൻ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞു, അതെങ്ങനെയെങ്കിലും ലോകത്തിൽ എവിടെയെങ്കിലും ഒരാളുടെ മനസ്സിനെ ദുഷിപ്പിക്കും. അപ്പൊ അതാണ് പ്രഥമ പുഷ്പം. പൂർണ്ണ പ്രേമം ഹൃദയത്തിൽ ചിത്രത്തിൽ മുഴുവൻ ഭഗവത് പ്രേമം കൊണ്ട് നിറഞ്ഞാലേ ശരിയായ അഹിംസ വരുള്ളൂ എന്നാണ്. അപ്പോ ആരെയും അവർക്ക് ഹിംസിക്കാൻ കഴിയില്ല, അവർ വേണമെന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് ഹിംസിക്കാൻ കഴിയില്ല. അഹിംസ പ്രഥമം പുഷ്പം. ആ അഹിംസയിൽ പ്രതിഷ്ഠിതനായ യോഗി അയാൾ ലോകത്തിൽ എന്ത് ചെയ്താലും അത് അഹിംസയാണ്. അതാണ് വേറെ ഒരു സീക്രട്ട്. ചിത്രത്തിൽ പ്രേമമുണ്ടെങ്കിൽ ഒരമ്മ കുട്ടിയെ തല്ലുമ്പോ അത് ഹിംസയല്ല. ഒരമ്മ തന്റെ മകനെ തല്ലുന്ന സമയത്ത് ചീത്ത വിളിക്കുന്ന സമയത്ത് അത് ഹിംസയല്ല. കാരണം അവിടെ ആ കുട്ടിയുടെ ഹിതമാണ് ചിന്ത മുഴുവൻ. ആ കുട്ടിക്ക് ഹിംസിക്കാൻ വേണ്ടിയിട്ടല്ല തല്ലുന്നത്, അത് അഹിംസയാണത്. ശ്രീകൃഷ്ണ ഭഗവാൻ ശിശുപാലനെ വധിക്കുന്ന സമയത്ത് ഭഗവാൻ ആ ചക്രമെടുത്ത് ശിശുപാലനെ നേരെ വിടുന്ന സമയത്ത് ഭഗവാന്റെ കണ്ണിൽ മുഴുവൻ കാരുണ്യമായിരുന്നു അത്രേ. ഇവന്റെ 100 തെറ്റുകളും പുറത്തിട്ട് അവസാനം ഭഗവാൻ അവനെ വധിക്കുന്ന സമയത്ത് കാരുണ്യമായിരുന്നു, കമ്പാഷൻ ആയിരുന്നു അത്ര ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് ഭഗവാൻ. അതാണ് ഈ രഹസ്യമാണ് ഗീതയിൽ പറയുന്നത്, ജ്ഞാനിയായ ഒരു പുരുഷൻ ഹത്വാപി സ ഇമാൻ ലോകാൻ ന ഹന്തി ന നിബദ്ധ്യത എന്നാണ്. അവൻ ഇത് മുഴുവൻ ഒരു പക്ഷേ കൊന്നാൽ പോലും അയാൾ ആരെയും ഒന്നും ചെയ്യണില്ല എന്ന്. അയാൾ നിയതിയുടെ കയ്യിൽ, പ്രകൃതിയുടെ കയ്യിൽ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യണു അത്രേ ഉള്ളൂ, അയാൾ ഹിംസയെ ചെയ്യുന്നില്ല എന്ന്. ഹിംസ അന്തരംഗമാണ് മുഖ്യമായിട്ട്, ഭാവമാണ് വളരെ മുഖ്യം, ഭാവശുദ്ധിയാണ് മുഖ്യം. അല്ലാതെ ശരീരം കൊണ്ട് ഞാൻ പച്ചഭാവമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അന്തരംഗം എങ്ങനെയുണ്ടെന്നാണ്. ഈ അഹിംസയാണ് ഭഗവാന് ഇഷ്ടമുള്ള ആദ്യത്തെ പുഷ്പം എന്നാണ്. അഹിംസ പ്രഥമം പുഷ്പം. രണ്ടാമത്തെ പുഷ്പം എന്താ? പുഷ്പം ഇന്ദ്രിയ നിഗ്രഹ. കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒക്കെ ഭഗവാൻ നേരെ തിരിച്ചുവിടുക, ഭഗവത് വിഷയങ്ങളിലേ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പുഷ്പം എന്നാണ്. പുഷ്പം ഇന്ദ്രിയ നിഗ്രഹ. മൂന്നാമത്തെ പുഷ്പം എന്താ? സർവഭൂത ദയാ പുഷ്പം. എല്ലാ ജീവജാലങ്ങളോടും ഇതൊക്കെ ഭഗവത് സ്വരൂപമാണെന്നുള്ള ഭാവത്തോടുകൂടെ ദയാപ്രേമം. സർവഭൂത ദയാപുഷ്പം ക്ഷമാപുഷ്പം വിശേഷത. ക്ഷമാപുഷ്പം ക്ഷമിക്കാനാണ്, ക്ഷമാക്ഷമ അത് വലിയ തപസ്സാണ് വേദാന്തത്തിൽ. തിരിക്ഷ എന്ന് പറയുന്നതിന് സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം. എല്ലാ എത്ര ദുഃഖം വന്നാലും എന്ത് കഷ്ടം വന്നാലും അതിനെയൊക്കെ പ്രതീകാര ബുദ്ധി കൂടാതെ തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഭാവമേ ഇല്ലാതെ സഹിക്കാണ്. അങ്ങനെ സഹിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ആഴം വരും, നമ്മളുടെ വ്യക്തിത്വം കൂടുതൽ കൂടുതൽ വികസിക്കാൻ തുടങ്ങും, നമ്മൾ കൂടുതൽ ആഴമുള്ള ആളായിട്ട് തീരും, നമ്മളുടെ എന്താ ഉള്ളിൽ ഒരു അഗാധത വരും എന്നാണ്. ക്ഷമാപുഷ്പം ശാന്തിപുഷ്പം. പിന്നെയോ ഭഗവാൻ വളരെ ഇഷ്ടമായിട്ടുള്ളത് എന്താ? ശാന്തി. ശാന്തി എന്താ? ചിത്തശാന്തി. അന്തരംഗം ശാന്തമായിട്ടിരിക്കണം, സ്പൃഹയൊന്നുമില്ലാതെ, ചിത്തവിക്ഷേപങ്ങളൊന്നുമില്ലാതെ ശാന്തമായിട്ടിരിക്കുക. ആ ശാന്തി ഭഗവാൻ വളരെ, ആ ശാന്തി തന്നെ ഭഗവാന്റെ സ്വരൂപമാണ്. ശാന്തിപുഷ്പം വിശേഷത. ഈ ശാന്തി നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ധ്യാനപുഷ്പം തപഃപുഷ്പം. ധ്യാനം തപസ്, തപസ് എന്താ? തപസ്വധർമ്മവർത്തിത്വം എന്നാണ്. അവരവർക്ക് എന്ത് ധർമ്മം കർമ്മം ഉണ്ടോ അതിനെ ഫലേച്ച കൂടാതെ നിഷ്ഠയായിട്ട് ചെയ്യുന്നത് തന്നെ വലിയ തപസ്സാണ്. തപഃപുഷ്പം ധ്യാനപുഷ്പം. പിന്നെയോ സത്യം. സത്യം എന്നുള്ളത് ഒരു പുഷ്പം. സത്യം മനസാ വാച അസത്യം ചിന്തിക്കരുത് പറയരുത് എന്നാണ്. ദൃഢമായ സത്യത്തിൽ പ്രതിഷ്ഠിതനായിട്ടുള്ളവൻ 12 വർഷക്കാലം ദൃഢമായിട്ട് ഒരാൾക്ക് സത്യം ആചരിക്കാൻ കഴിയുമെങ്കിൽ അയാൾ ചിന്തിക്കുന്നതാണ് പറയണത്, പറയണതുപോലെ അയാൾ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചാൽ അയാളുടെ ഓരോ തോട്ട് വൈബ്രേഷനും ഉള്ളിലിരിക്കുന്ന ചിത്തവിചാരങ്ങളൊക്കെ, അയാളുടെ പേഴ്സണാലിറ്റി വളരെ ഇന്റഗ്രേറ്റഡ് ആണ്. അയാൾ പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ഒരേ മാതിരിയാണ്. അതാണ് സത്യം, അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല സത്യം. ഇപ്പൊ അഗ്നി തീ തൊട്ടാൽ പൊള്ളും, അത് സത്യമാണ്. പക്ഷെ ആ സത്യം കൊണ്ട് വലിയതൊന്നുമില്ല. സത്യം എന്ന് വെച്ചാല് നമ്മൾ ഒന്നായിരിക്കണം. മനസ്സും വാക്കും ത്രികരണങ്ങളും ഒന്നായിട്ടിരിക്കുമ്പോ നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ സത്യസ്വരൂപമായിട്ടിരിക്കും. ഈ എട്ട് പുഷ്പങ്ങളെ ഭഗവാൻ വളരെ ഇഷ്ടാത്രേ. ഈ പുഷ്പം നമ്മളുടെ ഉള്ളിലുണ്ടാവണം. ഈ പുഷ്പങ്ങളെ നിരന്തരം ഭഗവാൻ അർപ്പിച്ചുകൊണ്ടിരിക്കാം. ഇത് വളർത്തിയെടുക്കുന്നത് തന്നെ ഭഗവാനോട് വലിയ പൂജയാ. ഭക്തി എന്നുള്ളത് ചില ഗുണങ്ങളാണ്, ചില സ്വഭാവങ്ങളാണ് ഭക്തി. ആ ഭക്തി വരുമ്പോ ഉള്ളിൽ ആ പ്രേമം ഉദിക്കുന്ന സമയത്ത് എന്താവുന്നു, ഈ ഗുണങ്ങളൊക്കെ ഒരുത്തരിൽ വരുന്നു എന്നാണ്. മഹാത്മാക്കളുടെ ജീവിതത്തിൽ നോക്കിയാൽ ഇതൊക്കെയാണ് നമുക്ക് കാണുന്നത്. സ്പോണ്ടേനിയസ് ആയിട്ട് അവരിൽ ഈ ഭാവങ്ങളൊക്കെ വരുന്നു. അവര് സ്വതവേ പ്രേമസ്വരൂപന്മാരായിട്ടിരിക്കുന്നു. അവർക്ക് ആരെയും ഹിംസിക്കാൻ കഴിയില്ല. അവർക്ക് എല്ലാവരോടും ദയ തോന്നുന്നു, കരുണ തോന്നുന്നു, കാരുണ്യം തോന്നുന്നു. അത് സഹജവുമാണ്. അത് വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതല്ല, സഹജമായിട്ട് വരുന്ന സ്വഭാവമാണ്. ചിത്തപുഷ്പത്തിന് ഭഗവാൻ അർപ്പിച്ചു എന്നാണ്. ചിത്തപുഷ്പത്തിന് ഭഗവാൻ അർപ്പിക്കുമ്പോ നാച്ചുറലായിട്ട് അവരുടെ സ്വഭാവം എങ്ങനെ ആയിട്ട് തീരും, അതാണ് മുഖ്യം എന്നാണ്. ഗഭീരേ കാസാരേ വിശതി വിജനേ ഘോര വിപിനെ വിശാലേ ശൈലേ ജഭ്രമതി കുസുമാർത്ഥം ജഡമതി സമർപ്പേകം ചേതസ്സരസിജ ഉമാനാഥ ഭവതെ സുഖേനാവസ്ഥാതും ജനയിഹന ജാനാതി കിമഹോ. ഭക്തിയാണ് മുഖ്യമായിട്ടുള്ളത്. ആ ഭക്തി ഹൃദയത്തിൽ വരാണ് വേണ്ടത്. ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആണ് എന്നാണ്. നമ്മൾ എന്തു പ്രവർത്തിക്കുന്നു, ഏത് രീതിയിൽ ജീവിക്കുന്നു, ഏത് ജാതിയിൽ ജനിച്ചു, ഏത് വർണ്ണത്തിലാണ്, ഏത് രാജ്യത്തിൽ ജനിച്ചു, ഇതൊക്കെ സെക്കൻഡറി ആണ്. ഇതിനൊക്കെ പ്രത്യേകത ഉണ്ടാവാം. പക്ഷെ മുഖ്യമായിട്ടുള്ളത് എന്താ, ഭഗവാനോട് ഭക്തിയുണ്ടോ അതാണ് എന്നാണ്. ഭഗവത് പ്രേമമുണ്ടോ അതാണ് മുഖ്യമായിട്ടുള്ളത് എന്നാണ്. ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറി ആണ്. ഇനി അടുത്ത ശ്ലോകത്തിൽ ആചാര്യസ്വാമി പറയുന്നു, മനുഷ്യനായിട്ട് ജനിക്കണം എന്നുള്ള നിർബന്ധം പോലും ഇല്ല എന്നാണ്. മനുഷ്യനായിട്ട് ജനിച്ചാലേ ഭഗവാനെ പ്രാപിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപൂർവം ചില കേസുകളിൽ മൃഗങ്ങളും ഭഗവാനെ പ്രാപിച്ചിട്ടുണ്ട്. അപൂർവമായ ചില ശിവചരിത്രത്തിൽ ചിലതിൽ ജഡമായ വസ്തുക്കളും ഭഗവാനെ പ്രാപിച്ചിട്ടുണ്ട്. ശിവചരിത്രത്തിലുള്ള ചിലരൊക്കെ പറയും മുള്ള വേലി ഭഗവാനെ പ്രാപിച്ചതായിട്ടൊരു കഥ പറയും. അപൂർവമായ ചില ചരിത്രങ്ങൾ അങ്ങനെയുണ്ട്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, എനിക്ക് മനുഷ്യനായിട്ട് ജനിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഹൃദയത്തിൽ ഭക്തി വേണമെന്നാണ്. നരത്വം ദേവത്വം നഗവന മൃഗത്വം മശകത പശുത്വം കീടത്വം ഭവതു വിഹഗത്വാദിജനനം സദാ തത്പാദാബ്ജസ്മരണ പരമാനന്ദലഹരി വിഹാരാസക്തം ചേത് ഹൃദയമിഹ കിം തേന വപുഷാം നരത്വം ദേവത്വം നഗവന മൃഗത്വം. ഹേ ഭഗവാൻ, സദാത്വത്പാദാബ്ജസ്മരണ പരമാനന്ദലഹരി വിഹാരാസക്തം ചേത് ഹൃദയം. എന്റെ ഹൃദയം എപ്പോഴും അങ്ങയുടെ സ്വരൂപമാവുന്ന ഭഗവത് സ്മരണമാവുന്ന പരമാനന്ദലഹരിയിൽ വിഹരിക്കുകയാണെങ്കിൽ വപുഷാത് കിം, ശരീരം ഏത് യോനിയിൽ ജനിച്ചാ എന്താ, നരത്വം അത് നരനായിട്ടിരിക്കട്ടെ, ദേവത്വം ദേവനായിട്ടിരിക്കട്ടെ, നഗവന മൃഗത്വം ഏതെങ്കിലും കാട്ടിലോ മലയിലോ മൃഗമായിട്ടിരുന്നാലും വേണ്ടില്ല. മശകത്വം വാ ഭവതു, ഒരു കൊതുവായിട്ട് ജനിച്ചാലും വേണ്ടില്ല. മനുഷ്യനായിട്ട് ജനിക്കുന്നത് വലിയ കാര്യമാണ്. ശാസ്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട് എത്രയെത്രയെത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് ഒരു മനുഷ്യ ശരീരം കിട്ടുന്നത് ഒരു ജീവൻ എന്നാണ്. ജന്തുനാം നരജന്മ ദുർലഭം അത പുംസ്ത്വം തത്തോ വിപ്രതാം തസ്മാത് വൈദിക ധർമ്മമാർഗപരത വിദ്വത്വം അസ്മാത് പരം ആത്മാ അനാത്മ വിവേചനം സ്വാനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തിർന്ന ശതകോടി ജന്മസുകൃതൈ പുണ്യൈർ വിനാ ലഭ്യതേന. ജന്തുനാം നരജന്മ ദുർലഭം, ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്നത് വളരെ 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 ദുർലഭമാണ്. എത്രയെത്രയോ യോനികൾ ജനിച്ച ശേഷമാണ് ഒരു മനുഷ്യ ശരീരം കിട്ടുന്നത്. ഭഗവാൻ തന്നെ ഭാഗവതത്തില് എത്രയോ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ സൃഷ്ടിച്ച ശേഷം തൈസ്തൈഹി അതുഷ്ട ഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം മുദമാപദേവ. മനുഷ്യ ശരീരത്തിന് ഉണ്ടാക്കിയപ്പോ ഭഗവാൻ തൃപ്തിയായത്ര, എന്തുകൊണ്ട് തൃപ്തിയായെന്ന് വെച്ചാൽ ഇവന് ഭഗവാനെ അറിയാനുള്ള ശക്തിയുണ്ട്, ബ്രഹ്മാവലോകധിഷണുണ്ട് എന്നാണ്. ബ്രഹ്മവിചാരം ബ്രഹ്മാനുഭവത്തിനുള്ള ശക്തി ഇവനുണ്ട്, അതുകൊണ്ട് മുദമാപദേവ എന്നാണ്. മനുഷ്യൻ ഭഗവാൻ വിചാരിച്ചു സൃഷ്ടികർമ്മം പൂർണ്ണതയെ പ്രാപിച്ചു എന്നാണ്. ആ മനുഷ്യ ജന്മത്തില് പുരുഷനായിട്ട് ജനിക്ക, അതില് ബ്രാഹ്മണനായിട്ട് ജനിക്ക, അതിലും വേദാധ്യയനം ചെയ്യാനുള്ള അവസരം കിട്ടുക, അതും വേദാധ്യയനം ചെയ്തിട്ട് അതിലും വിവേകമുണ്ടായി ബ്രഹ്മവിചാരം ചെയ്യുക, ആത്മാനാത്മ വിവേചനം ചെയ്യുക, അതും ബ്രഹ്മാനുഭവം ഉണ്ടാവുക എന്നുള്ളത് എത്രയോ കോടി കോടി ജന്മങ്ങളുടെ സുഹൃത്തം കൊണ്ടേ സാധിക്കുള്ളൂ എന്നാണ്. ഇങ്ങനെയിരിക്കുന്ന മനുഷ്യജന്മം കിട്ടിയിട്ട് ലബ്ധ്വാ കഥം ചിൻ നരജന്മ ദുർലഭം ത തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം യസ്തു ആത്മമുക്തൗന യതേത മൂഢധീഹി സ ആത്മഹ സ്വം വിനിഹന്തി അസദ്ഗ്രഹാത്. എങ്ങനെയോ ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് അതിലും ഈ ഭഗവത് കാര്യങ്ങളെ കേൾക്കാനുള്ള ഭാഗ്യമൊക്കെ കിട്ടിയിട്ട് ആര് ഭഗവാനെ അറിയാൻ ശ്രമിക്കുന്നില്ലയോ അവൻ ആത്മഹ എന്നാണ്, അവൻ തന്നെ തന്നെ കൊല്ലുന്നു എന്നാണ്, അവൻ ശരീരഹത്യ ചെയ്യണു എന്നാണ്, അവൻ ജീവിതത്തിനെ നശിപ്പിക്കുന്നു എന്നാണ്. ഭഗവാൻ ഇത്ര വലിയൊരു അവസരം തന്നിട്ട് അത് വ്യർത്ഥമാക്കി കളയണു. ജീവിത ലക്ഷ്യം ഭഗവാനെ അറിയലാണ്, അതല്ലാതെ വേറെ ഒരു ലക്ഷ്യവും ഇല്ല, ഇത് അറിയണം എന്നാണ്. അതുകൊണ്ട് മനുഷ്യനായിട്ട് ജനിച്ചിട്ടില്ലെങ്കിലും ഭഗവത് ഭക്തി മതി എന്നാണ്. പുല്ലായി പിറക്കലും പുഴുവായി പിറക്കലും, അപ്പരസ്വാമികള് തിരുനാവുക്കരശ അപ്പരസ്വാമികൾ ഒരു പാട്ടില് പറയുന്നുണ്ട്, എനിക്ക് പുല്ലായാലും പുഴുവായാലും എന്തായാലും വേണ്ടില്ല, ഹേ ഭഗവാൻ അങ്ങയുടെ നാമം ജപിക്കണം, അങ്ങയെക്കുറിച്ച് പാടണം, അങ്ങയെക്കുറിച്ച് കീർത്തനം ചെയ്യണം, ഇതല്ലാതെ എനിക്ക് വേറെ ഒരു ആഗ്രഹമില്ല. ആ ഭക്തന്മാരുടെ ചരിത്രമൊക്കെ നോക്കിയാൽ അവരിങ്ങനെയാണ്, ഭഗവാനെ കുറിച്ച് പാടിക്കൊണ്ടേ അവർ ജീവിതം കഴിച്ചിരിക്കുന്നു. അവരുടെ ജീവിതം മുഴുവൻ ഭഗവത് പാദാരവിന്ദ ഭജനത്തിലേ കഴിച്ചിരിക്കുന്നു. മനുഷ്യനായിട്ടിരിക്കുകയാണെങ്കിൽ ഭക്തന്മാരെ മാതിരി, മഹാത്മാക്കളെ ജീവിച്ച മാതിരി ഭഗവത് ഭക്തന്മാരായിട്ട് ജീവിക്കണം, ഭഗവത് സ്മൃതിയിലെ ജീവിതത്തിന് കഴിക്കാൻ കഴിയണം. എന്നാൽ മനുഷ്യജന്മം സാർത്ഥകമായിട്ട് തീർന്നു എന്ന്. ദേവത്വം, ദേവന്മാരായിട്ട് ജനിക്കണമെങ്കിൽ കുറച്ച് പുണ്യമൊക്കെ ചെയ്ത് സ്വർഗാദി ലോകത്തിൽ പോയി ദേവനായിട്ടൊക്കെ ജനിക്കും, അവിടെ പോയി ഭോഗം അനുഭവിക്കാനേ പറ്റുള്ളൂ, ദേവലോകത്തിൽ പോയി ഭഗവാനെ അറിയാൻ പറ്റില്ല എന്നാണ്. നഗവന മൃഗത്വം, ഏത് യോനിയിൽ ജനിച്ചാലും മൃഗമായിട്ട് ജനിച്ചാലും വേണ്ടില്ല. നഗവന മൃഗത്വം മശകത, ഗജേന്ദ്രൻ ഒരു ആനയായിരുന്നില്ലേ, എന്നിട്ടും ഭഗവാനെ അറിഞ്ഞില്ലേ, ഭഗവത് അനുഭൂതി ഉണ്ടായില്ലേ. ജടായു രാമായണത്തിലെ ഭഗവാന് സേവ ചെയ്തിട്ട് ആ ജടായു പരമഗതിയെ പ്രാപിച്ചു, ദശരഥ ദുരപാപം പ്രാപ ദൈവാപം അംബ. ശംഭുരാമായണത്തിൽ പറയുന്നത് ദശരഥന് കിട്ടാത്ത ഭാഗ്യം ജടായുവിന് കിട്ടിയെന്നാണ്. ശ്രീരാമൻ തന്നെ അവിടെ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ഏ ലക്ഷ്മണ തിര്യഗ്യോനി ഗതേഷ്വപി, പക്ഷിമൃഗാദികളിൽ പോലും എത്രയോ മഹാത്മാക്കൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് ജടായുവിനെ നോക്കുമ്പോ എനിക്ക് അറിയണമെന്ന്. മനുഷ്യനിൽ മാത്രമേ മഹാത്മാക്കൾ ഉള്ളൂ ഞാൻ വിചാരിച്ചു, ഈ പക്ഷികളിലും മൃഗങ്ങളിലും പോലും എത്രയോ മഹാത്മാക്കൾ ഉണ്ട് എന്നുള്ളത് ഈ ജടായുവിനെ കാണുമ്പോ എനിക്ക് അറിയണമെന്നാണ്. രമണാശ്രമത്തില് രമണ മഹർഷിയുടെ അടുത്ത് വളരെ അടുപ്പമുള്ള ഒരു പശു ഉണ്ടായിരുന്നു. ആ പശു കുട്ടിയായിരിക്കും, ആ പശുവിനെ പ്രസവിച്ച ഉടനെ ആ ഒരു പശുവിനെയും ആ പശുക്കുട്ടിയും കൂടെ ആശ്രമത്തിലേക്ക് ആരോ കൊണ്ടുപോയി കൊടുത്തതാ. ആ പശുക്കുട്ടി മഹർഷിയുടെ അടുത്ത് വന്ന ഉടനെ ആ പശുക്കുട്ടിയോട് അദ്ദേഹത്തിന് എന്തോ വല്ലാത്തൊരു പ്രിയം, ആ പശുക്കുട്ടിക്ക് അദ്ദേഹം ലക്ഷ്മി എന്ന് പേര് വെച്ചു. ഈ പശുവിനെ ഒരാൾക്ക് നോക്കാൻ കൊടുത്തു, നോക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചു ഈ പശുവിനെ നോക്കാനായിട്ട്. ആശ്രമത്തിൽ അന്ന് പശുവൊന്നും അധികം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഈ പശുവിനെയും ആ പശുക്കുട്ടിയും നോക്കാനായിട്ട് ആശ്രമത്തിൽ നിന്ന് കുറച്ചു ദൂരെ ടൗണിൽ ഒരാൾ ആ പശുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ ഉണ്ട് ഈ പശുക്കുട്ടി ആശ്രമത്തിനുള്ളിൽ തനിയെ വന്നിരിക്കുന്നു. ആശ്രമത്തിലേക്ക് വന്നിട്ട് മഹർഷിയുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അന്ന് മുതൽ ദിവസം ഈ പശുക്കുട്ടി ആശ്രമത്തിൽ വരും, രാവിലെ വരും, മഹർഷിയും ഈ പശുക്കുട്ടിയെ കൂട്ടിക്കൊണ്ട് നടക്കാനായിട്ട് പോകും. പിന്നീട് അത് ആശ്രമത്തിൽ തന്നെ കൊണ്ടുവന്നു. ഈ ലക്ഷ്മി എന്നുള്ള പശു അദ്ദേഹത്തിന് വളരെ പ്രിയമായിരുന്നു ആ പശുവിനോട്. ഈ പശു ദിവസം രാവിലെ ഒരു 8:45 മണിയാവുമ്പോ ഹാളിന് ഉള്ളിലേക്ക് വരും. എത്ര ആളുണ്ടെങ്കിലും വേണ്ടില്ല, അതൊന്നും പ്രശ്നമല്ല, അവരുടെ നടുവ് കൂടെ അത് അങ്ങോട്ട് കയറി വരും. ഫുൾ സ്വാതന്ത്ര്യമാണ് അതിന്. വന്നിട്ട് നേരെ വന്ന് മഹർഷിയുടെ മടിയിൽ തല വെച്ചു കൊടുക്കും. അദ്ദേഹം ലക്ഷ്മി വന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ തലയിൽ തട്ടിക്കൊടുക്കും. എന്നിട്ട് അതിനുവേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇഡ്ഡലി വെച്ചിട്ടുണ്ടാവും. ആർക്കുണ്ടോ ഇല്ലയോ ആ പശുവിന് ഇഡ്ഡലി കൊടുക്കണം. കൊടുത്തിട്ട് ആ പശുവിനെയും കൂട്ടിക്കൊണ്ട് രണ്ടുപേരും കൂടെ നടക്കാൻ പോകും. കുറച്ചു ദൂരം നടന്നിട്ട് വന്നു കഴിഞ്ഞാല് ഈ പശു മഹർഷി വന്ന് നിന്നാല് ഒരു പ്രദക്ഷിണം വെക്കും. പശു ഇതാരും പറഞ്ഞു കൊടുത്തിട്ടല്ല, അതൊരു ചുറ്റലും ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ചിട്ടേ അത് പോവുള്ളൂ. അതിനൊരിക്കലും പുതിയതായിട്ടൊരു ഗോശാല ഉണ്ടാക്കി. ആ ഗോശാല ഉണ്ടാക്കിയപ്പോ മഹർഷി വരാതെ ആ ഗോശാലയ്ക്ക് കയറില്ല എന്നാണ്. എന്തു വലിച്ചിട്ടും അത് കയറിയില്ല, ഇവിടെ വന്ന് മഹർഷി കൂട്ടിക്കൊണ്ടാ പോയത്. ഒരു ദിവസം ഈ പശു അടുത്ത് നിൽക്കുമ്പോ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്, അതേ ഇങ്ങനെ അതിന്റെ തലയിൽ ഇങ്ങനെ തടവി കൊടുത്തോണ്ടിരിക്കാം കൈയോട്ട്. ഈ പശു ഒരു നിമിഷം ഒന്ന് പെടഞ്ഞിട്ട് ഈ കോൾമയർ കൊണ്ട മാതിരി ഒന്ന് പെടഞ്ഞിട്ട് നിശ്ചലമായിട്ട് നിൽക്കാം. അപ്പൊ മഹർഷി പറയാണ് അവിടെ ഇരിക്കുന്നവരോട്, ലക്ഷ്മി സമാധിയിലിരിക്കുകയാണ് എന്നാണ്, ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് വിചാരിച്ചാൽ ധ്യാനിക്കാൻ പറ്റണില്ല, പശുവിന് ഭഗവത് ധ്യാനം ആത്മധ്യാനം വരുന്നു എന്നാണ്, ആത്മവിചാരം വരുന്നു. മഹാപുരുഷന്മാരുടെ കൃപ കൊണ്ട് മൃഗങ്ങളും പക്ഷികളും പോലും ഭഗവാനെ പ്രാപിക്കാൻ യുക്തരായിട്ട് തീരുന്നു, യോഗ്യതയുള്ളവരായിട്ട് തീരുന്നു എന്ന്. അപ്പൊ മൃഗമായിട്ട് ജനിച്ചാലും വേണ്ടില്ല. നരത്വം, ദേവത്വം, നഗവന മൃഗത്വം, മശകഥ, ഒരു കൊശുവായിട്ട് കൊതുകായിട്ട് ജനിച്ചാലും വേണ്ടില്ല, കുഴപ്പമില്ല. സത്സംഗത്തിൽ കൊതുകായിട്ട് ജനിച്ച തീർച്ചയായും ഇൻസ്റ്റന്റ് മുക്തിയാണ്.